രൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സ്വഗർഭമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായികൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ജനം സക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അടുത്തു ചെന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ച് എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെതിരിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലീസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദനം ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സക്കറിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടേണമെന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യമുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ കർത്താവിന്റെ ആർദ്രത കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെ തന്നെ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. 2-ാം അധ്യായം വിശുദ്ധ ലൂക്കോസിന്റെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവതി ചാർത്തേണമെന്ന് അഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറോന്യോസ് സുറിയാനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായിരിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബത്ലഹേമോളിൽ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണേണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബദ്ധപ്പെട്ടു ചെന്നു. മറിയേയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശോധന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേര് വിളിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇട കുറുമ്പ്രാവിനെയോ 2 പ്രാങ്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവൻ മേലുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് എരിശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു എരിശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് എരിശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിനെ? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്നെ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 3 അധ്യായം. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 11-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ പീലിപ്പോസ് ഇരുദരിക്കോനിന്റെ ദേശങ്ങളിലും ലൂസാനിയാസ് അവിലേനയിലും ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യാപ്പാവും മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സക്കരിയാവന്റെ മകനായ യോഹന്നാനും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിടെ, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാ സ്നാനമേൽക്കാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ടു കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരൻ സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജ്ജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റ് പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം ഹേരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിൽ ആക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി അന്നായുടെ മകൻ, അന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്യദ്യോസിന്റെ മകൻ, മത്യദ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗ്ഗായുടെ മകൻ, നഗ്ഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തദ്യോസിന്റെ മകൻ, മത്തദ്യോസ് ഷെമിയുടെ മകൻ, ഷെമി യോസേഫിന്റെ മകൻ, യോസേഫ് യോദായുടെ മകൻ, യോദാ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സോരോബാബേലിന്റെ മകൻ, സോരോബാബേൽ ശലദിയേലിന്റെ മകൻ, ശലദിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി ഓസാമിന്റെ മകൻ, ഓസാം എൽദാദാമിന്റെ മകൻ, എൽദാദാം ഏരിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു ഏലിയസറിന്റെ മകൻ, എലിയസേർ യോരീമീന്റെ മകൻ, യോരി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ഷിമിയോന്റെ മകൻ, ഷിമിയോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസേഫിന്റെ മകൻ, യോസേഫ് യോനാമിന്റെ മകൻ, യോനാം എൽക്കിയേമിന്റെ മകൻ, എല്ലാക്കീം മെല്യാവിന്റെ മകൻ, മെല്യാവ് മെന്നിയുടെ മകൻ, മെന്ന മത്തതയുടെ മകൻ, മത്തട നാഥാന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇഷായുടെ മകൻ, ഇഷായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവേസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹോഷിന്റെ മകൻ, നഹോഷ് അമ്മീനാദാബിന്റെ മകൻ, അമ്മീനാദാബ് ആരാമിന്റെ മകൻ, അരാം എസ്രോന്റെ മകൻ, എസ്രോൻ പാരസിന്റെ മകൻ, പാരസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരഹിന്റെ മകൻ, തേരഹ് നാഹോരിന്റെ മകൻ, നാഹോർ സെരൂഗിന്റെ മകൻ, സെരൂഗ് രഘുവിന്റെ മകൻ, രഘു ഫാലേഗിന്റെ മകൻ, ഫാലേഗ് ഏബിറിന്റെ മകൻ, ഏബർ ശലാമിന്റെ മകൻ, ശലാം കനിയാന്റെ മകൻ, കനിയാൻ അഫ്രഗ്ലാസിന്റെ മകൻ, അഫ്രഗ്ലാസ് ഷേമിന്റെ മകൻ, ഷേം നോഹിന്റെ മകൻ, നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെഥുശലയുടെ മകൻ, മെഥുശലേം ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരാദിന്റെ മകൻ, യാരാദ് മലല്യാവിന്റെ മകൻ, മെലല്യേൽ കയ്യാന്റെ മകൻ, കയ്യനാൻ ഏനോഷിന്റെ മകൻ, ഏനോ ഷേത്തിന്റെ മകൻ, ഷേത്ത് ആവേ ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ബാറയ്ക്കുമോർ സങ്കീർത്തനം 101. ഞാൻ ദേയേ ന്യായത്തെ കുറിച്ചും പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോടകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിനെ എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കില്ല. ഭോഷ്ക പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കില്ല. യഹോവയുടെ നഗരത്തിൽ നിന്നും സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെ ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. 99 സങ്കീർത്തനം. യഹോവ വാഴുന്നു, ജാതികൾ വിറക്കട്ടെ. അവൻ കരുവുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായ തൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതി ന്യായം നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്നും അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ, സന്തോഷ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്ത തലമുറ തലമുറയോളം ഇരിക്കുന്നു. 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദൈ എന്നേക്കുമുള്ളത്. തിരുക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധോളറോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവ നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള ഈ ഭക്തി നിർഭരമായ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തമ്പുരാൻ തന്റെ കൃപയുടെ മഹത്വം ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും നമ്മളെ കാണിക്കുന്നു എന്നുള്ളത് വർത്തമാന ലോകത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നു. ദൈവം ചെയ്ത നന്മകൾക്ക്, ചെയ്ത് തരുന്ന നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്കറിയാം പ്രതികൂലതകളിലൊക്കെ കൂടെ ഇരുന്നു കൊണ്ട് എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളെയൊക്കെ ചേർത്ത് വിളിച്ച് നന്മയുടെ ദിശയിലേക്ക് നയിക്കുന്ന തമ്പുരാനെ നമുക്ക് ഹൃദ്യമായി ഈ പ്രഭാതത്തിലെ വാഴ്ത്തിപ്പാടാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഇതിനെ വളരെ അനുഗ്രഹീതമായി നയിച്ചു കൊണ്ടുപോകുന്ന ഭദ്രാശ്രമ പ്രപോലത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, മാമനച്ചൻ നവി സി വർഗീസ് അച്ഛൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ഐസക് പി പ്രകാശ് അച്ഛൻ, അനിയ സക്കറിയാർ അബ്ബാച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി പരിലസിക്കാത്ത കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് വന്ന നാട്ടിൽ നിന്നും കിടന്ന ഒരു ബിജുവച്ചനാണ്. അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ജോബിൻ വർഗീസ് അച്ഛൻ, സോറി ജോബിൻ വർഗീസ് അച്ഛൻ, അച്ഛൻ ബോബെ ഡയസിലെ അച്ഛനാണ്. വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 271 കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ജീവിതത്തിന്റെ ഏത് പ്രതികൂലതകളിലും തന്റെ ബലമുള്ള ഭുജം നീട്ടി ഹൃദയം തുറന്ന് വിളിക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗീയ അപ്പൻ നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓരോ നിമിഷവും ആ കരുതൽ നമ്മൾ അനുഭവിക്കുന്നു. ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെയും ഞാനും നിങ്ങളും ആ അനവരതമായ കരുതലിന്റെ പറവിലാണ്. ആ കരുതൽ എപ്പോഴും അനുഭവിക്കുമ്പോഴും ഇതിന് പിന്നിൽ തമ്പുരാന്റെ ഒരു കരുണയുണ്ട്, കനിവുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, കൂടുതൽ ആത്മീക ബോധ്യത്തോടുകൂടി ആ അനശ്വരമായ പാതയെ അനുസ്ഥാനം ചെയ്യുവാനും ആ പാതയെ വിളിച്ചുപേക്ഷിക്കാനും ഒക്കെ നമ്മൾക്ക് സംഗതിയാകണം. സുവിശേഷ ഗീതങ്ങളിലെ 271 ഗീതം നമുക്ക് ചേർന്ന്
ഞാനല്ലയോ കലങ്ങുന്നതെന്തിനോ നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. എല്ലാവരും മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കാലത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ കാലത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ ഇടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നും ശക്തനല്ലയോ? അരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
ശിവനിയുണ്ടോ?
ഉണ്ടോ ഉണ്ടോ. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങളോട് കർണ ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു.
ആനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണയിലെ വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
ഞങ്ങളുടെ പിതാവേ.
നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. തിരുവിശ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളെ അടക്കാരോടി അനുക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ഞങ്ങളുടെ നാല് രാജ്യശക്തി മോത്തും നീക്കം നിനക്കുള്ളതാകുന്നു. ആമീൻ.
അറിയമേ നിനക്ക് സമാധാനം.
കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി ഞങ്ങളുടെ കർത്താവായ ശ്മിശിയ വാഴ്ത്തപ്പെട്ടവനാം. ശുദ്ധലകനെ പറയാമേ ദബ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മാറക്കുമോർ. ഞങ്ങളെ സൃഷ്ടിച്ചാർന്നുമുള്ള പറദീസയിലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവമായ കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ഭാഗ്യമുള്ള ജീവിതത്തിൽ നിന്നും വീഴുകയും പറദീസായിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദീർഘദർശിമാരെ പറഞ്ഞയച്ചു. അന്ധകാരത്തിലും മറനിഴലിലും ഇരുന്നവരായ ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവമായ യേശു മശിഹായ ഉദിച്ചു. അവൻ വിശുദ്ധ റൂഹായിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നീ നൽകണമേ. നീ സമാധാനത്തിന്റെ രാജാവാകിയാൽ ആദ്യവും അന്തവുമില്ലാത്ത നിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സമാധാനം ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കണമേ. മാലാഖാമാരാൽ സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ നിറയ്ക്കണമേ. എന്തെന്നാൽ നീ സകല സന്തോഷങ്ങൾക്കും മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്കും മേലായുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങളിൽ ബലപ്പെടരുതേ. എന്റെ കർത്താവേ സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് തരയണമേ. ആ ദൈവമാതാ പരിശുദ്ധ കന്യമറിയാമന്റെയും പരിശുദ്ധനായ മർത്തോമാ സ്ലീഹായുടെയും പരിശുദ്ധ മാർ ഗ്രീഗോറിയോസിന്റെയും മാർ ദീവൻ ആസിയോസിന്റെയും ശേഷസ്ഥല ശുദ്ധിയും പാഠശുദ്ധിമതികളുടെയും നിരന്തരമായ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമേനി ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹിതരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നു. ഈ ദിനങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ അതിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ദിനങ്ങളായി വീണ്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആരാധന ജീവിതത്തിൽ, നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന തിരുജനനത്തെ വർത്തമാന ലോകത്തിൽ അനുഭവിച്ചറിഞ്ഞ് വരവേൽക്കുവാൻ നമ്മൾ ഒരുങ്ങുക. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ആ ദൈവിക വിളിയുടെ ഏറ്റവും വലിയ മഹത്വത്തിൽ ഒന്നാണ് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾക്കും നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവവും ഇന്ന് നടന്ന, അല്ലെങ്കിൽ നമുക്കൊപ്പം ഇന്ന് നടക്കുന്ന ഒരു സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്കിടയാവുക എന്നുള്ളത്. ഒരുപക്ഷെ ദൈവം രൂപപ്പെടുത്തിയ പരിശുദ്ധ സഭ ഈ ഒരു സത്യത്തെ ഓരോ കാലഘട്ടത്തിലും ദൈവജനതയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി പതിപ്പിക്കുകയും ആ പതിപ്പിക്കുന്ന ദൈവ കൃപ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് അതൊരു ചൈതന്യമായി വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കത്തക്കവണ്ണം നാം അറിയാതെ ഒരു ആത്മീയ ചങ്ങല, ഒരു കണ്ണി പരിശുദ്ധാത്മാവിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു പരമാർത്ഥം. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് സഹസ്രനാഥങ്ങൾ മുന്നോട്ട് സംഭവം ഇന്നും ആരാധനയിൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തെ, അതിന്റെ യഥാർത്ഥ മഹത്വത്തോടുകൂടി പാകതയോടുകൂടി നമ്മൾ അനുഭവിച്ചറിയുന്നത്. ആ ദൈവിക സ്പർശനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ, ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഏത് സമയത്തും ആ ദൈവസാന്നിധ്യ ബോധം അറിയത്തക്കവണ്ണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. നിരന്തരം വ്യക്തി ജീവിതത്തിൽ നമ്മൾ കടക്കുന്ന പ്രാർത്ഥനകളും സാമൂഹിക ജീവിതത്തിൽ നമ്മളുടെ ആരാധനയിൽ കൂടിയൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്ന ആത്മിക പങ്കാളിത്തവും ഒക്കെ നാം ഏത് ലോകത്തിൽ ജീവിക്കുന്നുവോ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ, ആ ദൈവിക സാമീപ്യം തിരിച്ചറിയത്തക്കവണ്ണം നമ്മൾ ഒരുക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ഭാഗ്യമായി, അനുഗ്രഹമായി നമ്മൾ തിരിച്ചറിയുക. 145 സങ്കീർത്തനം അതിന്റെ 8 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഭക്തന്മാരുടെ ആഗ്രഹം എന്താവണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേദപുസ്തകം നൽകുന്നത് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ദൈവ സാന്നിധ്യ ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവ കൃപയെ ഹൃദയത്തിനുള്ളിൽ രുചിച്ചറിയത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീക ബോധത്തിലേക്ക് നമ്മുടെ വിശ്വാസം ഉയർന്നെത്തുക എന്നുള്ളതാണ്. നമ്മൾ അർപ്പിക്കുന്ന ഓരോ ആത്മീക ശുശ്രൂഷകളും അനുഷ്ഠാനങ്ങളും തികച്ചും ആ ദൈവ സാന്നിധ്യ ബോധം ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രഭയിൽ, ആ ചൈതന്യത്തിൽ നമ്മുടെ ജീവിതത്തെ, കുടുംബജീവിതത്തെ, വ്യക്തിജീവിതത്തെ ഒക്കെ ക്രമപ്പെടുത്തുവാൻ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ നമ്മുടെ ആഗ്രഹം, നശിച്ചു പോകുന്ന ആഗ്രഹങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് നിത്യതയുള്ള ആ ദൈവകൃപയെ കണ്ടെത്തുവാൻ, ദൈവാത്മാവിന്റെ ഫലങ്ങളെ കണ്ടെത്തത്തക്ക വണ്ണമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ഭക്തജീവിതം വളരണമേ. നമ്മുടെ ഈ ബുധനാഴ്ച കൂട്ടായ്മയും നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളൊക്കെ ആ ഒരു സാധ്യതയിലേക്ക് നമ്മളെ ഒരുക്കേണ്ട കോണം ഇടയാകണമേ. ക്രിസ്മസിന്റെ ആഘോഷം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഓരോ മനുഷ്യരും ഓരോ രൂപത്തിലാണ്. ചിലരൊക്കെ ഗിഫ്റ്റ് കൈമാറാനും കുറെ ആളുകളൊക്കെ കാർഡുകൾ കൈമാറാനും കുറെ ആളുകൾ സാധനങ്ങൾ വിലക്കറിവ് വാങ്ങിക്കാനും ഒക്കെ ഇങ്ങനെ നെട്ടോടെ കൂടും. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചില ഭൗതികമായ പെരിഫറലായിട്ടുള്ള ചില ആഘോഷങ്ങളിൽ മാത്രമൊക്കെ ഒതുങ്ങി നിൽക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ, ഉള്ളിന്റെ ഉള്ളിൽ ബേത്ലഹേമിൽ ഒരു വെട്ടമായി ഈ ലോകത്തിൽ രൂപപ്പെട്ട ക്രിസ്തുവിന്റെ ആ ഒരു വലിയ വലിയ സാധ്യത നമ്മുടെ ഉള്ളിലും ഒരു പ്രകാശമായി രൂപപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളും ഒക്കെ അർത്ഥവത്തായിത്തീരുന്നത്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം തന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് തുമ്പോണ്മദ്രാസനത്തിൽ ദീർഘകാലം മെത്രാപ്പോലിത്തയെ സേവനമനുഷ്ഠിച്ച ദാനിയേൽ മാർ ഫിലിക്സ് മെത്രാപ്പോലിത്തയുടെ 33-ാമത്തെ ഓർമ്മയാണെന്ന് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് തുമ്പോണ്മദ്രാസനത്തിൽ പത്തനംതിട്ട ബേസിൽ ദേറായിലാണ്. വളരെ ദീർഘദർശനമുള്ള, വളരെ ആത്മീക പാഠവുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഫിലിക്സ് മെത്രാപ്പോലിത്തയെ. എന്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ചെറിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ സിനിമയുടെ സാന്നിധ്യം. പക്ഷെ ചെറിയ ഒരു ഓർമ്മയില്ലെങ്കിൽ തന്നെയും ആ ഓർമ്മ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട്. ഒരുപക്ഷെ സഭയെ മുഴുവൻ അതിന്റെ നേതൃത്വം ദൃശ്യയിലേക്ക് നയിക്കത്തക്കവണ്ണം ഉള്ള സമൂഹം മുഴുവൻ അംഗീകരിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. അത്രമാത്രം സഭയുടെ അനുഷ്ഠാനങ്ങളെ ശ്രദ്ധയോടെ കാണുകയും വ്യക്തി ജീവിതത്തെ, ആത്മീയ ജീവിതമൊക്കെ പരിശുദ്ധിയോടെ കാണിക്കുകയും ചെയ്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് ദാനിയേൽ മാർ ഫിലിക്സ് മെത്രാപ്പോലിത്ത. ഇതുകൊണ്ട് പിതാക്കന്മാര് ഈ സഭയിൽ എന്നും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ഇന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകൾ, അത് ഭദ്രാസനത്തിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും സഭയ്ക്ക് അനുഭവിക്കാനിടയാകുന്നുണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. ആ വന്യ ശ്രേഷ്ഠ പിതാവിനെ വളരെ ആദരവോടെ സ്മരിക്കുകയാണ്. ഇവരുടെയൊക്കെ മധ്യസ്ഥ നമുക്ക് കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം കൂടെ, അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠരും ശ്രേഷ്ഠ വൈദിക ഗണത്തിലൊക്കെ ശുശ്രൂഷിച്ച ഏറ്റവും സീനിയർ വൈദികനായി പ്രവർത്തിച്ച വന്യ ശൗമനച്ചൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായെന്നുള്ള കാര്യം, ഒരുപക്ഷെ ശൗമനച്ചൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. അദ്ദേഹം വളരെ വൈദികരുടെ ഇടയിൽ വളരെ തലയെടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗീവർഗീസ് ബാബായുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് താമസിക്കുകയും ആ പിതാക്കന്മാരുടെയൊക്കെ വഴികളെ അടിസ്ഥാനം ചെയ്ത് അങ്ങനെ വളരെ ആദരണീയമായ ഒരു ഗണത്തിലാണ് അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ ആദരിക്കപ്പെടുന്ന തലത്തിലാണ് ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത്. എനിക്കും അധികം വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും കുറച്ചു ദിവസം അച്ഛന്റെ കൂടെ ഒരു കഷാനുഭവാ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു ഓർമ്മയുണ്ട്. ഇന്നൊക്കെ നല്ല ഓർമ്മകളായിരുന്നു പ്രിയപ്പെട്ട അച്ഛന്റെ അച്ഛന്റെ അറിവുകളും ആഴമായ അറിവുകളും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആ കഴിവും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ പല പുസ്തകങ്ങളൊക്കെ സ്കൂളുകളും കോളേജുകളിലൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. ഒരുപക്ഷെ തിരുമേനിക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ അച്ഛനുമായിട്ട് അടുത്ത പരിചയ ബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നത് ശരിയല്ലെന്നറിയാം. പിതാവിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടുവാനും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ വൈദിക അകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരുടെ ഗണത്തിൽ ആ പിതാവ് അകപ്പെടുവാൻ തക്കവണ്ണം എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് തയ്യാർന്ന് ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവോദന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ജോബിനച്ചനാണ്, ജോബിൻ വർഗീസ് അച്ഛൻ. അദ്ദേഹം ബോംബെ ഭദ്രാസനത്തിലെ വൈദികനാണ്. അച്ഛന്റെ ഒരു സഹോദരൻ ട്യൂഷൻ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ ഉണ്ട്. സഹോദരന്റെ കുടുംബം അവിടെയുണ്ട്. ഒരു വിസിറ്റിക്കിനായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ അമേരിക്കയിലേക്ക് കടന്നു വന്നത്. ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു അവിവാഹിത വൈദികനാണ്. അവിവാഹിതനായി നിന്നുകൊണ്ട് തന്നെ സഭയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നു. നമ്മളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം ഏതാനും ഇരടികളുടെ ദൈവോപാസം അർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തെ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അരളിടം എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികളുടെ ദൈവത്തിന് സമർപ്പിക്കാം.
കർത്താവെ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിടയാധികാരം ചെയ്തതിനാ മുന്നേ കാളതു വഷളായി. കർത്താവേ, പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. അതിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സമാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ ദുഃഖപ്പടി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദത്തമകറ്റിയതിൽ അൽവരമില്ലാത്തവനായ ഞാൻ കൃപയുള്ളോനേറുകായേ. വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻഹിതമെന്നെ കാണി കമല മനസ്സിൽ പാർക്കണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജോബിനച്ചനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
അതെ, ധന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ കർത്താവിൽ പ്രിയരെ, ഇപ്പം നമ്മള് കേട്ട പാട്ടിനോട് അല്ലെങ്കിൽ പാടിയ പാട്ടിനോട് ചേർത്ത് ഒരു നാല് വരിയും കൂടി നമുക്ക് പാടാം. കർത്താവേ, തിരുവേദത്തിൽ വ്യാപകൽ ധ്യാനത്തോടും നിൻ തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. ഒന്നുകൂടി മനസ്സിലാക്കി നമുക്ക് ധ്യാനിക്കാം. കർത്താവേ തിരു വേദത്തിൽ വ്യാപകൽ ധ്യാനത്തോടും നിൻ തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. വ്യാപകൽ ധ്യാനത്തോടെ ദൈവവചനം കേൾക്കുവാൻ നല്ല ചിത്തത്തെ നല്ല മനസ്സിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ള വചനം. ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ലിവിംഗ് ആൻഡ് പവർഫുൾ എന്ന എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി ടു എഡ്ജഡ് സ്വോർഡ്, ഇരുവായത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ ദൈവവചനം കേൾക്കുന്നു, പലര് കേൾക്കുന്നു, പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ അല്ല ഇതിന്റെ ഫലങ്ങൾ ലഭിക്കുക. നമുക്ക് നമ്മുടെ ഒരുക്കത്തിന് ഒത്തവണ്ണം ഓരോരുത്തർക്കും അതതിന്റെ അളവില് ഇതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ലിവിംഗ് ആൻഡ് പവർഫുൾ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളത്, അതായത് ജീവനുള്ളതാ. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന വചനത്തിന് രോഗങ്ങളെ സൗഖ്യമാക്കാം, യുദ്ധങ്ങളെ ഇല്ലാതാക്കാം, ഭവനത്തിൽ സമാധാനം വരുത്താം, ഇരുവായത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അത് മജ്ജയും മേധസ്സും എല്ലാം തുളച്ച് അന്തരംഗങ്ങളെ, ഇറ്റ് ക്യാൻ ഡിസേൺ അവർ തോട്ട്സ്, ഇറ്റ് ക്യാൻ ഗോ ത്രൂ ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ആൻഡ് ജോയിൻസ് എന്നൊക്കെയാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. അതുപോലെ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചന നിമിത്തം ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നതാ, യു ആർ ഓൾറെഡി ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് വിച്ച് ഐ സ്പോക്ക് ടു യു. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് വഴി പോലും വലിയൊരു ശുദ്ധീകരണത്തിന്റെ അനുഭവം ഉണ്ടാകാനായിട്ടൊരു വിശാലമായ സാധ്യത ഉണ്ട് എന്ന് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുക. ഇന്ന് ബുധനാഴ്ച ദിവസം ഈ പ്രഭാത സമയത്ത് നമ്മൾ ഇത്രയും പേര് ദിവ്യ പിതാവിനോട് ചേർന്ന്, വൈദികരോട് ചേർന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ഈ ജീവനും ചൈതന്യവുമുള്ള വചനം അതിന്റെ പൂർണ്ണതയിൽ എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ തമ്പുരാനെ ഈ ക്രിസ്തുമസ് നാളിൽ സഹായിക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് പരസ്പരം ആശംസിക്കാം. ഇന്നത്തെ പ്രത്യേക ചിന്തയ്ക്കായിട്ട് വളരെ വളരെ സുപരിചിതമായ ഒരു വചനം വളരെ കുറച്ച് സമയം മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് സമയങ്ങളാണല്ലോ. ക്രിസ്മസ് ട്രീസ് ആർ വെരി പോപ്പുലർ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു വൃക്ഷത്തെ കുറിച്ച്, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ധ്യാനിച്ച ഒരു വൃക്ഷത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ലെറ്റ് അസ് മെഡിറ്റേറ്റ് ഓൺ എ പർട്ടിക്കുലർ ട്രീ ആസ് മെഡിറ്റേറ്റഡ് ബൈ അവർ സാമിസ്റ്റ് കിങ് ഡേവിഡ്. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, 1 സങ്കീർത്തനം 3 വാക്യം, ദ ഫസ്റ്റ് സാം ചാപ്റ്റർ 1:3 ഞാൻ വായിക്കാം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്ക് അറിവുള്ള വചനമായതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ച് വായിക്കാൻ ഒരുപക്ഷെ സാധിക്കത്തില്ല. വീണ്ടും മനസ്സിലാക്കി വായിക്കാം. അവൻ ആരോ ഒരാളെ കുറിച്ചാണ് പറയുന്നത്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരു വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തി ഒരു വൃക്ഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഭേദഭാഗം. ഇൻ ഇംഗ്ലീഷ്, ഹീ ഷൽ ബി ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ ദറ്റ് ബ്രിങ്സ് ഫോർത്ത് ഇറ്റ്സ് ഫ്രൂട്ട് ഇൻ ഇറ്റ്സ് സീസൺ, ഹൂസ് ലീഫ് ഓൾസോ ഷാൽ നോട്ട് വിതർ ആൻഡ് വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. ഓ, അവസാനത്തെ വാക്ക് എന്തൊരു ഭംഗിയാ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സങ്കീർത്തനകാരൻ ഈ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തുടങ്ങുമ്പം ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞാ തുടങ്ങുന്നതെങ്കിലും, ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതും ഒക്കെ പറഞ്ഞെങ്കിലും അവസാനം ആ മൂന്നാം വാക്യത്തിന്റെ അവസാനം പറയുന്നത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. ഇതാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നത്. വാട്ട് എവർ ഐ ഡു ഷുഡ് പ്രോസ്പർ. അതാരായാലും നിങ്ങള് നമ്മളെല്ലാവരും, ഈ ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും, ഞാൻ ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആകണം, പ്രോസ്പർ ആകണം, ചെയ്യുന്നതൊക്കെയും സാധിക്കണം അല്ലേ. സ്വാഭാവികമായിട്ട് അതൊരു ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്ട് ആണ്. വാട്ട് എവർ ഐ ഡു ഷുഡ് പ്രോസ്പർ ഇൻ ഇറ്റ്സ് ഫുൾനെസ്. അതിനു വേണ്ടി ചിലര് ശരിയായ മാർഗത്തിലൂടെ പരമാവധി ശ്രമിക്കും, ചിലര് അതിനുവേണ്ടി ഉള്ള എല്ലാ അൺഗോഡ്ലി മാനറിലും ഈ പ്രോസ്പെരിറ്റി നേടാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു വ്യക്തിയെ കമ്പയർ ചെയ്തിട്ട് പറയുന്നു, ഇന്ന 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 ഈ വ്യക്തിയുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. യു ഷാൽ ബി ലൈക്ക് എ ട്രീ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. നമുക്കറിയാം അവിടെ എപ്പോഴും ഇല കാണും, അതിനൊരു ഫോൾ സീസൺ ഇല്ല, അത് എപ്പോഴും ഇങ്ങനെ വളരെ ഗ്രീനായിട്ട് വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കും. അതുപോലെ തക്ക സമയത്ത് അതിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, ഫലത്തിന്റെ സമയത്ത് അതിന് ഫലമുണ്ട്. അവൻ ചെയ്യുന്ന അവന്റെ ഇല വാടാത്തതായ വൃക്ഷം, വെരി ഫ്രഷ് ട്രീ ആണ് ആദ്യ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുന്നത്. വിഷയത്തിലേക്ക് വരാം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ അവനെന്ന് പറയുമ്പോഴും ഇത് അവനും അവളും നമുക്ക് എല്ലാവർക്കും ഹോളിസ്റ്റിക് ആയിട്ട് ബാധിതമായ ഒരു വാക്യമാണല്ലോ. Let us try and find out what is the key to prosperity. What are those conditions required in order that I will be prosperous in whatever I do? ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ഇത് ഒരു വലിയ പ്രസംഗമായിട്ടോ പോയിന്റ് ആയിട്ടോ ഒന്നുമല്ല. ഈ മൂന്നാം വാക്യത്തിന്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഒന്നിലും രണ്ടിലുമാണ്. ഒന്നാമത്തെ വാക്യത്തിലും രണ്ടാമത്തെ വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഉത്തരമുണ്ടെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒന്നാം വാക്യത്തില്, ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തില് എന്തെല്ലാം ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന ഇലവാടാത്ത തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യരുത് എന്ന് ഒന്നാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് രണ്ടാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നു. വാട്ട് നോട്ട് ടു ഡു ഈസ് മെൻഷൻഡ് ഇൻ ദ ഫസ്റ്റ് വേഴ്സ് ഓഫ് ദിസ് സാം. വാട്ട് ഈസ് ടു ബി ഡൺ ഈസ് മെൻഷൻഡ് ഇൻ ദ സെക്കൻഡ് വേഴ്സ്. ഒന്നും രണ്ടും തക്ക സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിന് പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട കാര്യമില്ല, നമ്മൾ അതുപോലെ ഒരു മനോഹര വൃക്ഷം ആയിത്തീരും. അതിന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ട, തമ്പുരാന്റെ കൃപ മാത്രം മതി. തമ്പുരാൻ തക്ക സമയത്ത് അതുപോലൊരു വൃക്ഷമാക്കിയിട്ട് നമ്മളെ മാറ്റും. ഒന്നാം വാക്യം വളരെ പെട്ടെന്ന് പറയാം, കാരണം ഇതിന് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. Do not walk in the counsel of the ungodly. ദുഷ്ടൻ അവരുടെ ആലോചനകൾ ധാരാളം പെരുകി നിൽക്കുന്ന ഒരു ലോകമാ, അതിൽ ദയവായി നിങ്ങൾ നടക്കരുത്. വെരി സിമ്പിൾ അഡ്വൈസ്. രണ്ടാമത്തേത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഡു നോട്ട് സ്റ്റാൻഡ് ഇൻ ദ പാത്ത് ഓഫ് സിന്നേഴ്സ്. ഓ, ഇവൻ പാപിയാണ്, ഇവന്റെ കൂടെ യാതൊരു ഇടപാടിനും ഞാനില്ല. ലെറ്റ് അസ് നോട്ട് സ്റ്റാൻഡ് ഇൻ ദ പാത്ത് ഓഫ് സിന്നേഴ്സ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഡു നോട്ട് സിറ്റ് ഇൻ ദ സീറ്റ് ഓഫ് ദ സ്കോൺഫുൾ. ദോസ് ഹു മോക്ക്, ദോസ് ഹു മേക്ക് സ്റ്റോറീസ് ഓഫ് ഈച്ച് അതർ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവിടെ ഇരിക്കുക പോലും ചെയ്യരുത്, നമ്മൾ പറയരുതെന്നല്ല, അവിടെ ഇരിക്കുക പോലും ചെയ്യരുത്. അപ്പം നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്. തെറ്റായ സ്ഥലങ്ങളിൽ നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തേർഡ് ഗ്രേഡിലും ഫോർത്ത് ഗ്രേഡിലും ഒക്കെ പഠിപ്പിക്കുന്ന, ഫസ്റ്റ് ഗ്രേഡിലൊക്കെ പഠിക്കുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സങ്കീർത്തനക്കാരൻ വളരെ സരളമായ ഭാഷയിൽ വലിയൊരു വലിയൊരു ലോക്ക് അൺലോക്ക് ചെയ്ത് നമുക്ക് കീ വരികയാണ്. ഡു നോട്ട് സ്റ്റാൻഡ് ഇൻ ദി പാത്ത് ഓഫ് സിന്നേഴ്സ്, ഡു നോട്ട് വാക്ക് ഇൻ ദി കൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി, ഡു നോട്ട് സീറ്റ് ഇൻ ദ സീറ്റ് ഡു നോട്ട് സിറ്റ് ഇൻ ദ സീറ്റ് ഓഫ് ദ സ്കോൺഫുൾ. അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി സങ്കീർത്തനക്കാരൻ പറയുന്നു. ആൻഡ് ഹിസ് ഡിലൈറ്റ് ബട്ട് ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് ലോ ഹി മെഡിറ്റേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ്. ദിസ് ഇസ് വാട്ട് ഈസ് ടു ബി ഡൺ. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുക, അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുക, അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. നമുക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ രാപ്പകലിരുന്ന് ധ്യാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹിസ് ഡിലൈറ്റ് ഇസ് ഇൻ ദ ലോ. ഓ, എന്തൊരു മനോഹരമായ വാക്യം അല്ലെ, ഡിലൈറ്റിംഗ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് എന്ന് ചിന്തിച്ച്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ ഐ എം വൺ ഹു ഡിലൈറ്റ്സ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു വളരെ സ്വർഗീയമായ അനുഭവം. അവന്റെ ന്യായ പ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുന്നു. ഇത് മുഴുവൻ സമയം വേദപുസ്തകം വായിക്കുന്ന ഒരു അനുഭവമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഇങ്ങനെ ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു. കാരണം എന്നാ, അവൻ അതിൽ പ്രത്യേകമായ ഒരു അഭിരുചി കണ്ടെത്തിയിരിക്കുന്നു. ഹീസ് ഫൗണ്ട് എ ഗ്രേറ്റർ ഡിലൈറ്റ് ദെൻ ഓൾ ദി വേൾഡ്ലി ഡിലൈറ്റ്സ് ഇൻ ദീസ് വേഴ്സസ് ഓഫ് ഗോഡ് ഇൻ ദി ലോ ഓഫ് ദി ലോർഡ്. വേദോത്സവത്തിലെ വാക്യം അവന് തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാളും മധുരമായിട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നു. അവന് അവന്റെ ഉള്ളിലേക്ക് വലിയൊരു പ്രകാശം ഉദിച്ചതായിട്ട് വേദവാക്യങ്ങൾ കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും തോന്നി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ ഈ ഒരു അനുഭവത്തെ വിട്ട് അവന് മാറാൻ അവക്ക് മാറാൻ തോന്നാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഡിലൈറ്റിംഗ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്, മെഡിറ്റേറ്റിംഗ് ഇൻ ദ ലോ ഡേ ആൻഡ് നൈറ്റ്. ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ അവസാനം ഒരു വാക്യം നമ്മളെ ആശ്വസിപ്പിക്കും. എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്ന മുഹൂർത്തങ്ങളിൽ തമ്പുരാന്റെ വചനങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന വളരെ ഭാഗ്യകരമായ നിമിഷങ്ങളാണ്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും എന്റെ കൃപ നിനക്ക് മതി എന്ന് കേൾക്കുന്ന മനോഹരമായ വാക്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന സമാധാനം പോലെ അല്ല എന്നുള്ള വാക്യങ്ങൾ ബലപ്പെടുത്തുന്നു. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ എന്ന് പറയുന്ന വാക്യങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻസ്, ഐ വിൽ ബി വിത്ത് യു എന്ന് പറയുന്ന സാന്ത്വനിപ്പിക്കുന്ന വാക്യങ്ങൾ. ലെറ്റ് അസ് ഓൺ ഇറ്റ്, ഇത് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് ഈ വചനങ്ങളെ ഓൺ ചെയ്യാം, ഇത് നമ്മുടെ ധ്യാന വചനങ്ങളായിട്ട് മാറ്റാം. ഇങ്ങനെയാകുമ്പോൾ മറ്റ് ദുശീലങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളറിയാതെ നമ്മളെ വിട്ട് പോയി തുടങ്ങും. അമ്പരാന്റെ അളവറ്റ കരുണയാല് ഇങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാം നന്മയായിട്ട് തീരും, പ്രതികൂലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ചിന്തിക്കണ്ട. ഓരോ കാലഘട്ടത്തിൽ തക്ക ഫലം കായ്ക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മള്. നമ്മുടെ മടിയും ഉദാസീനതയും കൊണ്ട് വി മേ ടെൻഡ് ടു ഇഗ്നോർ ദി ലോസ് ഓഫ് ഗോഡ്. ഒരു ചെറിയ കഥയും കൂടി, വേദോത്സവത്തിലെ കഥയും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒരു വൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഒരു ഉപമ ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് ഉചിതമാണല്ലോ. സെന്റ് ലൂക്ക് ചാപ്റ്റർ 13:6-9, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-9 വാക്യങ്ങൾ. ഒരു മനുഷ്യൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ട മനോഹരമായ ഒരു കഥ. അവന്റെ ഒരു വിനിയാടായിരുന്നു ഉണ്ടായിരുന്നത്. ഹി ഹാഡ് ഗോട്ട് എ വിനിയാർഡ് ഓഫ് ഹിസ് ഓൺ, ബട്ട് ഹി പ്ലാന്റഡ് എ ഫിഗ് ട്രീ ദേർ. സ്വാഭാവികമായിട്ടും എല്ലാം മുന്തിരിക്കൊലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു അത്തിവൃക്ഷം ഉണ്ടെങ്കിൽ യജമാനൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും അതിൽ പ്രത്യേകിച്ചൊരു ഫലമുണ്ടോ. ഒരു ഒരു മുന്തിരിക്കൊല ഉണങ്ങി നിന്നാൽ അത്രയും ശ്രദ്ധിക്കത്തില്ലായിരിക്കും. പക്ഷെ ഈ അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ, അതേ ഉള്ളൂ അവിടെ ഇടയ്ക്ക് ആ വൈനയാടിൽ ഒരു ഫിക്ട്രി മാത്രം. സ്വാഭാവികമായിട്ടും ശ്രദ്ധ അതിലേക്ക് പോകും. എല്ലാ ദിവസവും രാവിലെ വന്ന് നോക്കും. 3 വർഷം നോക്കി, എന്തെങ്കിലും ഫലമുണ്ടോ? കണ്ടില്ല. അവസാനം കാവൽക്കാരനോട് പറഞ്ഞു, ഞാൻ 3 വർഷമായിട്ട് നോക്കുകയാണല്ലോ, യാതൊരു ഫലവും കിട്ടുന്നില്ലല്ലോ, ഇതിനെ അങ്ങ് വെട്ടിക്കളയാം, ഇത് വെറുതെ നിലത്തെ നിഷ്ഫലമാക്കുകയാണല്ലോ. ലുക്ക്, ഫോർ 3 ഇയേഴ്സ് ഐ ഹവ് കം സീക്കിംഗ് ഫ്രൂട്ട് ഓൺ ദിസ് ഫിഗ് ട്രീ ആൻഡ് ഫൈൻഡ് നൺ. കട്ട് ഇറ്റ് ഡൗൺ, വൈ ഡസ് ഇറ്റ് യൂസ് ഓഫ് ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് നമുക്ക് ഈ വർഷം അവസാനിക്കുന്ന ഈ സമയങ്ങളിൽ ഒന്ന് ചിന്തിക്കാം. 2023, 2022, 2021 മൂന്ന് വർഷം എങ്കിലും കോവിഡിന് ശേഷം തമ്പുരാൻ നമ്മളെ ഇങ്ങനെ നമ്മളെ ജീവിച്ചുകൊണ്ട് ഇങ്ങനെ തുടരുന്നു, മരിക്കാതെ, അനേകർ മരിച്ചതിന്റെ കൂട്ടത്തിൽ മരിക്കാതെ തമ്പുരാൻ നമുക്ക് ആയുസ് ആരോഗ്യം തന്ന് നടത്തുമ്പോൾ അവന് വേണ്ട ഫലങ്ങൾ എന്നിൽ കായ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇതിനെ വെട്ടിക്കള, ഇതെന്തിനാ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, യേശുക്രിസ്തു എന്ന അർത്ഥത്തിൽ അവിടുത്തെ തോട്ടക്കാരൻ പറയുന്നു, സാറേ ഈ വർഷം കൂടി, സോ ലെറ്റ് ഇറ്റ് അലോൺ ദിസ് ഇയർ ഓൾസോ, ഈ വർഷം കൂടി ഒന്ന് നിൽക്കട്ടെ. അൺടിൽ ഐ ഡിഗ് അറൌണ്ട് ഇറ്റ് ആൻഡ് ഫെർട്ടിലൈസ് ഇറ്റ്, ഞാൻ അതിന് ചുറ്റും ഒന്ന് കിളച്ചൊന്ന് വളമിട്ടൊക്കെ നോക്കാം. ഇഫ് ഇറ്റ് ബെയർസ് ഫ്രൂട്ട് ഓക്കെ, അതർവൈസ് യു ക്യാൻ കട്ട് ഇറ്റ് ഡൗൺ. ഫലം കായ്ച്ചെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഈ ചുറ്റും കിളച്ച് വളമിടുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഈ ദിവസങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയും അനർത്ഥങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയും ഉണ്ടെങ്കിലും ഓർക്കുക, അധികം ഫലം കായ്ക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു പ്രൂണിംഗ് പ്രൊസീജിയറാണെന്ന് മാത്രം ചിന്തിക്കുക. നല്ല വർഷം വരുന്ന ഒരു നല്ല വർഷം ആശംസിക്കുന്നു. ഈ ക്രിസ്തുമസ് നാളിൽ നിന്നെ ഉദരഫലമായ നിന്റെ ഉദരഫലമായ ഫലമായ കർത്താവ് യേശു മിശിഹ എന്ന് പറഞ്ഞതുപോലെ, ബ്ലെസ്ഡ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് യുവർ വൂംബ് എന്ന് പറഞ്ഞതുപോലെ നല്ല ഫലത്തെ പുറപ്പെടുവിക്കുവാൻ ഈ രണ്ട് വാക്യങ്ങൾ, ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മുടെ ധ്യാന ചിന്തകളാകട്ടെ. എന്ത് ചെയ്യരുത്, എന്തെല്ലാം ഉപേക്ഷിക്കണം എന്ന് നമ്മൾ കേട്ടു. എന്ത് ചെയ്യണം, എന്തെല്ലാം സ്വീകരിക്കണം നമ്മൾ കേട്ടു. ഇത് നമ്മൾ കേൾക്കുന്നവരും പറയുന്നവരും പാലിക്കുന്ന ഒരു തലത്തിലേക്ക്, ഏതെങ്കിലും ഒരു ചെറിയ തലത്തില് എന്തെങ്കിലും ഒരു ചെറിയ രൂപാന്തരം മാറ്റം വരുത്തുവാൻ ഈ പ്രഭാത സമയം ഇന്നത്തെ ഈ കൂട്ടായ്മ നമുക്ക് ഇരുവർക്കും സാധ്യമാകട്ടെ. ഇങ്ങനൊരു അവസരം തന്ന തിരുമനസിനോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോടും ബഹുമാനപ്പെട്ട പ്രയർ കോർഡിനേറ്റർ അച്ഛനോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള ആദരവ് ഈ സമയത്ത് അറിയിച്ചുകൊണ്ട്, എല്ലാ നന്മകളും ഈ സുദിനങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ഉപസമർപ്പിക്കും.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദികരെ, വിശ്വാസ സമൂഹമേ, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ സന്ദേശം വളരെ ഭംഗിയായി ഒരു പ്രത്യേക അവതരണ ശൈലിയിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ച പ്രിയപ്പെട്ട ജോബിനച്ഛൻ. ഈ വേദഭാഗം ഏറെ പ്രാവശ്യം വായിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വീട്ടിന്റെ ഉള്ളിലോ വീട്ടിന്റെ പുറത്തോ ഒരുക്കിയിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീയുമായിട്ട് താരതമ്യപ്പെടുത്തി 1 സങ്കീർത്തനത്തിലെ ഏതാനും ആമുഖ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിച്ചത്. ടീച്ചിങ് മെഥഡോളജി അച്ഛന്റെ ശ്രദ്ധേയമായ അവതരണത്തിൽ നിശ്ചയമായിട്ടുമുണ്ട്. നമ്മളിത് പഠിക്കണം. പക്ഷെ പഠിക്കാൻ അച്ഛൻ ആവശ്യപ്പെടുന്ന ഒരു വൊക്കാബുലറിയും ടോൺ ഓഫ് സൗണ്ടും ഒരു മിതമായ ശൈലിയിൽ പ്രസംഗം നടത്തുവാൻ, അല്ലെങ്കിൽ ശ്രദ്ധേയമായി സൗമ്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്ത ഒരു വൈദികന്റെ ശബ്ദമായിട്ടാണ് നമുക്ക് ഏവർക്കും അനുഭവപ്പെട്ടതെന്നാണ് എനിക്ക് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സങ്കീർത്തനം നമ്മൾ ഏറെ പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളെ ഒന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ, 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ മനുഷ്യൻ എന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചും, 42 മുതൽ 72 വരെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചും, 73 മുതൽ 89 സങ്കീർത്തനം വരെയും ദേവാലയത്തെ കേന്ദ്രീകരിച്ചും, 90 മുതൽ 106 വരെ ഭൂമിയും അതിന്റെ പ്രാധാന്യവും, 107 മുതൽ 150 വരെ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തെക്കുറിച്ചുമാണ്. ഒക്കെ നമുക്കറിയാവുന്ന കാര്യമായെങ്കിലും ഇതിൽ ആദ്യത്തെ പൊതു പ്രമേയം മനുഷ്യൻ. ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ഏറ്റവും സുന്ദരമായ ഒരു സാധ്യതയും ആഗ്രഹവുമാണ് അച്ഛൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിച്ചത്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇത് ഇങ്ങനെ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഭൂമിയിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവർ പറയുന്നത് ശരിയാണ്, അവർ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം, അവർ പറയുന്നതൊക്കെ സാധിക്കണം. ഈ ചിന്താഗതി എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനമായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആകണമെങ്കിൽ there are few conditions, few dimensions to follow. അത് വ്യക്തമാക്കാൻ അച്ഛൻ നന്നായി ശ്രമിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ഇത് സാധ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കണം. യേശു തമ്പുരാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഉയരങ്ങളിലേക്ക് നോക്കി തന്നെ നിൽക്കുക, സ്വർഗരാജ്യമുണ്ട്, അതൊരിക്കൽ നമുക്ക് പ്രാപിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞങ്ങൾ പറയുന്നതൊക്കെ സാധിക്കുന്നുണ്ട്, സാധിക്കണം, സാധിച്ചില്ലെങ്കിൽ ഞങ്ങളത് സാധിപ്പിക്കും. പക്ഷെ സ്വർഗരാജ്യം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ് ഒന്നാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ വ്യക്തിബന്ധത്തിൽ ദൈവികമായ സ്പർശനത്തിന്റെ ഒരു വലിയ സാധ്യത ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. ഇത് ക്രിസ്മസ് നാളുകളിൽ അനുഗ്രഹീതമായി നമുക്കൊക്കെ അത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ശക്തി നൽകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അച്ഛന്റെ നല്ല വാക്കുകൾ തുടർന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്കുകൾ ഞാൻ പൂർത്തീകരിക്കട്ടെ.
വളരെ നന്ദി അച്ഛാ. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് വായിക്കുന്നത്. ദേലിയാമ്മയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മേരിയെ ഓർക്കാം. 5 വയസ്സ് പ്രായമുള്ള ഒരു ജിയാൻ, അവന് ബോൺബാരോയുടെ ട്രാൻസ്പ്ലാന്റ് നടക്കുകയാണ്. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പേരാണ് ജിയാൻ. ജിയാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈപ്പൻ, സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള സുജ രാജനൻ ഫാമിലി, ജോൺ മാത്യു, ആലിസ് ജോസഫ്, സാറാമ, ജിമ്മി, ലളിത, ലോറൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദിവസം മുതൽ, സോജൻ, ടോബി, ഫാദർ ജോർജ് കോശി, റേച്ചൽ സ്കറിയ, ആരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദിവസം പ്രാർത്ഥിക്കും. പാറയ്ക്കുമോർ, ഞങ്ങളെ കരുണയോടെ പരിപാലിക്കുന്ന സ്വർഗീയ ദൈവമേ, അങ്ങയുടെ തിരുജനത്തിനെ വരവേൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ കൂടുതൽ ആ ദൈവിക സന്തോഷത്തിന്റെ പല സാധ്യതകളെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളിടയാകുന്ന ഈ ഘട്ടം, വേദനയിലും അസ്വസ്ഥതകളിലും കൂടി കടന്നുപോകുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആശ്രയിക്കുവാനും ആശ്വസിക്കുവാനും ഞങ്ങൾക്കുള്ള കരം അവിടുന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കരമാണെന്ന ജീവിത അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങയുടെ സ്പർശനവും അവിടുത്തെ അനുഗ്രഹവും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും, അല്ലെങ്കിൽ ഞാൻ വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. രോഗത്തിൽ കൂടി കടപോകുന്ന ഓരോ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. രോഗത്തെ പറ്റിയുള്ള ഭയവും അതുണ്ടാക്കുന്ന വേദനകളും നൊമ്പരങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ ശക്തമായിട്ട് ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നീ കൂടെ ഉണ്ടാകണമേ. ദൈവേ, സങ്കടപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും കണ്ണിന് മുമ്പിലും മുമ്പിലൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ സങ്കടങ്ങളെയും മായിച്ച് പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവകൃപകളെ കണ്ടെത്തുവാൻ നിന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പിതാവ് ഒപ്പമുണ്ടെന്നുള്ള ബോധ്യം അവരിൽ പ്രബലപ്പെടുവാൻ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ അവരെ സഹായിക്കണമേ. ഹൃദയത്തിനുള്ളിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ എന്റെ രോഗം ഒരു മുഖാന്തരമാകുന്നുണ്ടെങ്കിൽ അതൊരനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെയൊക്കെ ഇടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും നൊമ്പരങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവര്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ. നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ ഭദ്രാസനങ്ങളെയും നയിക്കുന്ന പിതാക്കന്മാരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന അതിരുവിനെ ഓർക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ വളരെ ശക്തമായി ലോകത്തിൽ കുടുംബിടികൊള്ളുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് ദൈവകരണ കണ്ടെത്തുവാനിടയാകണമേ. ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് തങ്ങൾക്ക് മുമ്പിലുണ്ടാകുന്ന കൊടുങ്കാറ്റുകളും പേമാരികളും ഒന്നും അവരെ ഭയപ്പെടുത്തുന്നതല്ല എന്നുള്ളൊരു ചിന്ത ആ പാതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവജനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ഓരോ സമയവും പ്രാർത്ഥനയാകുന്ന ആറ്റരികത്ത് നിട്ടിരിക്കുന്ന ശ്രേഷ്ഠതയുള്ള വൃക്ഷങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, അത് സ്വയം അനുഭവിക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവജനം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ വാർത്തയിൽ സംബന്ധിക്കുന്നവരെ സ്വർഗ്ഗ നന്മകളാൽ നിറയ്ക്കണമേ. കുറവുകളെ കുറ്റങ്ങളൊക്കെ അവിടെ നിക്ഷമിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ദിവസങ്ങളിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട ശൗമേലച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിവാന്മാരുടെയും അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ പിതാവ് എത്തിച്ചേരുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. ഞങ്ങളെയൊക്കെ വളരെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ തിരുജനനത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ഞങ്ങളുടെ അതരങ്ങൾക്ക് ശക്തി നൽകുകയും ആ ഓർമ്മയും അനുഷ്ഠാനവും അതിന്റേതായ തലത്തിൽ തിരിച്ചറിയുവാനും ഞങ്ങളിടയാക്കി തീർക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനിയുണ്ടോ? തിരുമേനി
ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ദൂത് നൽകിയ അച്ഛനെ ഓർക്കുന്നു. ഈ ക്രിസ്മസിന്റെ പുതുവർഷത്തിന്റെ കാലഘട്ടത്തിൽ ദൈവികമായി ജീവിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കി ആത്മീകമായി ജീവിപ്പാൻ തിരുനമ്പ്രാൻ നമുക്ക് കരുണ ചെയ്യുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നർത്ഥം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഒരു പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിൽ ഓർക്കുന്നു. ദൈവം എല്ലാവർക്കും കൃപയും കരുതലും കാവലും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ ഞങ്ങളെല്ലാവരുടെ കൂടെയും പ്രത്യേക സഭയോടും സമൂഹത്തോടും ലോകത്തോടുകൂടിയും പ്രയാസപ്പെടുന്ന എല്ലാവരുടെ കൂടെയും ഈ ശുശ്രൂഷകന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി ഇതിൽ പങ്കാളികളാണ് എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥന ഓർത്ത എല്ലാ പ്രിയ സഹോദരങ്ങളോടുകൂടി പ്രാർത്ഥന ഓർക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ജോബിനച്ഛന്റെ പ്രത്യേകം ദൈവകരങ്ങളിലെ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഉറപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വൈദികരെയും വന്നിയ മാമനച്ചൻ, വി സി വീരകൃഷ്ണച്ചൻ, പ്രകാശച്ചൻ, റബ്ബാച്ചൻ, തബ്ബാനച്ചൻ എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല പ്രിയപ്പെട്ട മനോജ്, അല്പമാധികമായി സഹായിക്ക് സഹകരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം കരുതട്ടെ. ക്രിസ്മസിന്റേതായ ജനന പെരുന്നാളിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ കൂടുതൽ ആത്മീയോർജ്ജത്തോടുകൂടി മുന്നോട്ട് പോകാൻ ദൈവം ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.